പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, സുവിശേഷങ്ങളിലെ യേശുവിനെ തേടിയുള്ള പ്രയാണം നമ്മൾ തുടരുകയാണ്. രക്ഷകൻ്റെ ജനനത്തിന് സമ്മതം മൂളിയ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സാന്നിധ്യത്തിൽ, രക്ഷകൻ്റെ സാമീപ്യം അനുഭവിച്ചറിഞ്ഞ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറയുകയും അവൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഒരു കീർത്തനം ആലപിക്കുകയും ചെയ്തു. കഴിഞ്ഞ പ്രഭാഷണത്തിൽ ആ സംഭവങ്ങളും ആ കീർത്തനവുമാണ് നമ്മൾ ധ്യാന വിഷയമാക്കിയത്. ഇന്ന് നമ്മൾ പഠിക്കാനും ധ്യാനിക്കാനും തിരഞ്ഞെടുത്തിരിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം എന്നറിയപ്പെടുന്ന കീർത്തനമാണ്. തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തിൻ്റെ അഭിവാദനം സ്വീകരിക്കുകയും അവളുടെ കീർത്തനങ്ങൾ കേൾക്കുകയും ചെയ്ത മറിയം ദൈവാത്മാവിനാൽ പ്രചോദിതയായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഒരു കീർത്തനം ആലപിച്ചു എന്ന് വിശുദ്ധ ലൂക്ക തൻ്റെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമേ നമുക്ക് ആ കീർത്തനം ഒന്ന് വായിക്കാം. അതിനുശേഷം ആ കീർത്തനത്തിലൂടെ വെളിപ്പെടുന്ന ദൈവിക സത്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു, ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു, ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി, സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു, നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തിനോടും അവരുടെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ. മഗ്നിഫിക്കാത് എന്ന് ലത്തീനിൽ വിശേഷിപ്പിക്കുന്ന ഏറ്റവും മഹത്തമായ ഒരു സ്തോത്രഗീതമാണിത്. ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ പുകഴ്ത്തുന്ന, മഹത്വപ്പെടുത്തുന്ന മനോഹരമായ ഒരു കീർത്തനം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവാത്മാവിൻ്റെ പ്രചോദനത്തിന് വിധേയയായ മറിയം ആലപിച്ചതാണ് ഈ കീർത്തനം എന്ന് വിശുദ്ധ ലൂക്ക രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഈ കീർത്തനം പഴയ നിയമത്തിലെ ഒരുപാട് ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടാണിരിക്കുന്നത്. ഒരുപക്ഷെ പഴയ നിയമം സ്ഥിരം വായിക്കുകയും കീർത്തനങ്ങൾ ആലപിക്കുകയും ചെയ്തിരുന്ന ഒരു യഹൂദ സ്ത്രീ പ്രത്യേക സാഹചര്യത്തിലുണ്ടായ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവാത്മാൻ പ്രത്യേകമായ പ്രചോദനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉരുവിട്ടതാവാം ഈ കീർത്തനം. അമ്മയുടെ കീർത്തനമെന്നാണ് ഇത് പൊതുവെ അറിയപ്പെടുന്നത്. ദൈവം ചെയ്ത വലിയ കാര്യങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് എടുത്തു പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു കീർത്തനമാണിത്. മിക്കവാറും എല്ലാ ക്രൈസ്തവ സഭകളും ദൈവത്തെ സ്തുതിക്കാനായി ഉപയോഗിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു കീർത്തനവുമാണ്. എല്ലാ ദിവസവും ഈ കീർത്തനം ആലപിക്കുന്നവരുണ്ട്. വൈദികരും സന്യസ്തരും തങ്ങളുടെ യാമപ്രാർത്ഥനകളുടെ അവശ്യ ഘടകമായി ഈ കീർത്തനത്തെ ഉപയോഗിക്കാറുണ്ട്. സ്തോത്രഗീതം ദൈവത്തെ സ്തുതിക്കാൻ ഉപയോഗിക്കുന്ന എല്ലാവരും അവശ്യം അറിയേണ്ടതും ഉപയോഗിക്കേണ്ടതുമായ ഒരു കീർത്തനമാണിത്. ഈ കീർത്തനം സഭാസമൂഹത്തിൽ വളരെയധികം പ്രചാരത്തിലിരുന്ന ഒരു കീർത്തനമാണ്. മറിയത്തിൻ്റെ ഈ കീർത്തനം നമുക്ക് അല്പമൊന്ന് അടുത്ത് അവഗ്രഥിക്കാനായിട്ട് ശ്രമിക്കാം. ആദ്യമേ നമ്മളൊരു സാഹചര്യം മനസ്സിലാക്കുക. വിശുദ്ധ ലൂക്കയാണ് ഈ കീർത്തനം ഈ സാഹചര്യത്തിൽ അവതരിപ്പിക്കുന്നത്. ദൈവിക സാന്നിധ്യം തൻ്റെ ഉള്ളിൽ അനുഭവിച്ചറിഞ്ഞ വ്യക്തി, ദൈവം തന്നെ പ്രത്യേകമായി തിരഞ്ഞെടുത്തിരിക്കുന്നു ഒരു പ്രത്യേക ദൗത്യത്തിനു വേണ്ടി എന്ന് മനസ്സിലാക്കിയ മറിയം ആ തിരഞ്ഞെടുപ്പിന് കൊടുക്കുന്ന പ്രത്യുത്തരമാണ്, മറുപടിയാണ്. ആ ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൽ അനുഭവിക്കുന്ന സന്തോഷവും അതിനുള്ള കൃതജ്ഞതയുമാണ് ഈ കീർത്തനത്തിലൂടെ പ്രകടമാകുന്നത്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഈ കീർത്തനത്തെ 4 ഭാഗമായിട്ട് നമുക്ക് തിരിക്കാൻ സാധിക്കും. ആദ്യത്തെ 2 വാക്യങ്ങൾ 46-47 വാക്യങ്ങൾ ഒരു ആമുഖമാണ്, ദൈവത്തെ സ്തുതിക്കാനുള്ള മറിയത്തിൻ്റെ തീരുമാനം. 48 മുതൽ 50 വരെയുള്ള 3 വാക്യങ്ങൾ വ്യക്തിപരമായ അനുഭവത്തെക്കുറിച്ച് ആണ് പ്രകീർത്തിക്കുക. എന്തുകൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കുന്നത്? ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൻ്റെ കാരണം എന്താണ്? അനുഭവം, വ്യക്തിപരമായ അനുഭവം എടുത്തു പറഞ്ഞുകൊണ്ട് ദൈവത്തെ പുകഴ്ത്തുകയാണ്. അടുത്തതായി 51 മുതൽ 53 വരെയുള്ള 3 വാക്യങ്ങൾ ദൈവം ചരിത്രത്തിൽ ഇടപെട്ട് നടത്തിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. വ്യക്തിപരമായ അനുഭവത്തിന് ശേഷം ചരിത്രത്തിലേക്ക്, രക്ഷാചരിത്രത്തിലേക്ക് കടന്ന് കീർത്തനം ദൈവത്തെ പ്രകീർത്തിക്കുകയാണ്. അവസാനമായി 4 ഭാഗം 54 മുതൽ 55 വരെയുള്ള 2 വാക്യങ്ങൾ ദൈവം തൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റിയിരിക്കുന്നു, പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് ഏറ്റുപറയുകയാണ്. ആമുഖം, വ്യക്തിപരമായ അനുഭവം, രക്ഷാചരിത്രത്തിൻ്റെ ഒരു അവതരണം, അവസാനമായി വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണം. ഇങ്ങനെ 4 ഭാഗമായി ഈ കീർത്തനത്തെ വിഭജിച്ച് നമുക്ക് കാണാൻ സാധിക്കും. തുടക്കം ദൈവത്തെ സ്തുതിക്കാൻ, മഹത്വപ്പെടുത്താനുള്ള ഒരു തീരുമാനത്തോടു കൂടിയാണ്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. സമാന്തരമായ 2 വാക്യങ്ങളാണ്. ആദ്യമേ എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്താണ് എൻ്റെ ആത്മാവെന്ന് പറഞ്ഞാൽ, ഞാൻ എന്തോ, എന്നെ ഞാനാക്കുന്നതെന്തോ, അതാണ് എൻ്റെ ആത്മാവ്. എൻ്റെ ആന്തരിക വ്യക്തിത്വം, എൻ്റെ പൂർണ്ണമായ അസ്തിത്വം, അത് മുഴുവനും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവാത്മാവിൻ്റെ പ്രചോദനത്തിന് വിധേയമായ എൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ പ്രത്യേക പ്രകാശനം ലഭിച്ച എൻ്റെ വ്യക്തിത്വം മുഴുവനായി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇനി എന്താണ് മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, മാഗ്നിഫൈ ദ ലോർഡ്. മഹത്വപ്പെടുത്തുക ഇല്ലാത്ത ഒരു മഹത്വം ദൈവത്തിന് കൊടുക്കുകയല്ല. ദൈവത്തിൻ്റെ മഹത്വം വർദ്ധിപ്പിക്കാൻ നമുക്കൊരിക്കലും സാധിക്കുകയുമില്ല, ഉള്ളതിനെ വലുതാക്കാൻ സാധിക്കുകയില്ല. പിന്നെ എന്താണ് മഹത്വപ്പെടുത്തുക? മഹത്വപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ദൈവം ആരാണെന്ന് ഏറ്റുപറയുകയാണ്, ദൈവത്തിൻ്റെ മഹത്വത്തെ അംഗീകരിക്കുകയാണ്. എൻ്റെ അനുഭവത്തിലൂടെ ഞാനത് തുറന്ന് സമ്മതിക്കുന്നു, ഏറ്റുപറയുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ദൈവത്തിൻ്റെ മഹത്വം വർണ്ണിക്കുന്നു, വിവരിക്കുന്നു. ഞാനത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുകയല്ല, അംഗീകരിക്കുകയാണ്. അത് മഹത്വപ്പെടുത്തുന്നു എന്ന് പറയുന്നതോട് മാത്രമായില്ല, എന്താണ് ഈ മഹത്വം, എങ്ങനെയാണ് ഈ മഹത്വം വെളിവായത്, എങ്ങനെയാണ് ദൈവത്തിൻ്റെ മഹത്വം എനിക്ക് അനുഭവവേദ്യമായത്, അത് ഞാൻ ഏറ്റുപറയുമ്പോഴാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവം ചെയ്ത വലിയ കാര്യങ്ങൾ ലോകസമക്ഷം പ്രഖ്യാപിക്കുമ്പോൾ, ഞാനത് എന്നോട് തന്നെ അംഗീകരിക്കുമ്പോൾ, എൻ്റെ ഉള്ളിൽ ഞാനത് സമ്മതിക്കുമ്പോൾ, മറ്റുള്ളവർ മുമ്പിൽ തുറന്നു പറയുമ്പോൾ, ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. എനിക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് അംഗീകരിക്കുമ്പോൾ, ഞാൻ എന്തായിരിക്കുന്നുവോ ആ ദൈവത്തിൻ്റെ പ്രത്യേകമായ പ്രവർത്തനം കൊണ്ടാണെന്ന് മനസ്സിലാക്കുകയും ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ ആ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. സന്തോഷത്തോടു കൂടിയാണ് ചെയ്യുക, നിർബന്ധത്തിന് വഴങ്ങി മനസ്സില്ലാ മനസ്സോടെ പറയുന്ന കാര്യമല്ല. ദൈവത്തിൻ്റെ പ്രവർത്തനം അനുഭവിച്ചറിഞ്ഞ വ്യക്തി ഹൃദയത്തിൻ്റെ അഗാധത്തിൽ നിന്ന് വലിയ സന്തോഷത്തോടു കൂടി ആർത്ത് അട്ടഹസിക്കുന്നത് പോലെയാണ്. സന്തോഷത്തോടെ ഏറ്റുപറയുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എൻ്റെ രക്ഷകൻ വ്യക്തിപരമായി അനുഭവിച്ചറിഞ്ഞൊരു കാര്യമാണ്, മറ്റാരെങ്കിലും പറഞ്ഞതുകൊണ്ടല്ല, മറ്റാരെങ്കിലും കേട്ടറിഞ്ഞതുകൊണ്ടല്ല ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഞാൻ വ്യക്തിപരമായി അനുഭവിച്ചറിഞ്ഞതാണ്, അത് എൻ്റെ രക്ഷകനാണ്. പിന്നീട് പൗലോസ് പറയും, എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുകയും ചെയ്തവനാണ് യേശു. എൻ്റെ രക്ഷകനാണ് ഞാൻ നീ എന്ന വ്യക്തിപരമായ ബന്ധം, എന്നെ പ്രത്യേകമായി പേര് ചൊല്ലി വിളിക്കുകയും തിരഞ്ഞെടുക്കുകയും സ്വന്തമാക്കുകയും ചെയ്ത ആ ദൈവത്തിൽ ആണ് ഞാൻ സന്തോഷിക്കുക. മറിയത്തിൻ്റെ കീർത്തനം വലിയ സന്തോഷത്തിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ്. മതം, മതാത്മകത, ആധ്യാത്മികത, ഇതെല്ലാം സന്തോഷത്തിലേക്ക് നയിക്കുന്നതാണ്. സന്തോഷിക്കുക, വീണ്ടും ഞാൻ പറയുന്നു, സന്തോഷിക്കുക. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:1 വാക്യത്തിൽ വിശുദ്ധ പൗലോസ് ഇങ്ങനെ പറയും, എൻ്റെ സഹോദരരെ, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവിൻ. സന്തോഷമാണ് വിശ്വാസത്തിന് നിന്ന് ഉരുത്തിരിയുന്ന ഫലം. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് വിശുദ്ധ പൗലോസ് പറയുമ്പോൾ എടുത്തു കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഫലം, ആത്മാവിൻ്റെ ഫലം എന്താണെന്ന് വിശുദ്ധ പൗലോസ് പറയും. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5:22 വാക്യത്തിൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം. ആനന്ദം ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന, ദൈവം എന്നെ സ്വീകരിച്ചിരിക്കുന്നു, ദൈവം എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു, ദൈവം എൻ്റെ രക്ഷകനാണ് എന്ന അവബോധത്തിൽ നിന്ന് വരുന്നതാണ് ഈ ആനന്ദം. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. സമ്പത്ത് നേടുമ്പോഴോ സ്ഥാനമാനങ്ങൾ ലഭിക്കുമ്പോഴോ ഒക്കെ ഉണ്ടാവുന്ന സന്തോഷമല്ല ഇത്. എല്ലാവരാലും പരിത്യജിക്കപ്പെടുമ്പോഴും ആരോഗ്യം നഷ്ടപ്പെടുമ്പോഴും സാമ്പത്തിക നഷ്ടമുണ്ടാകുമ്പോഴും ജീവൻ തന്നെ അപകടത്തിലാണെന്ന് അറിയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ പതറാതെ നിൽക്കുന്ന സ്ഥായിയായ ഒരു സന്തോഷമുണ്ട്. യേശു പറഞ്ഞു, യോഹന്നാൻ എഴുതിയ സുവിശേഷം 15:11, ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനുമാണ്. പൂർണ്ണമായ സന്തോഷം അത് ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. ദൈവം എൻ്റെ രക്ഷകനാണെന്നുള്ള അവബോധത്തിൽ നിന്നാണ്. ദൈവം എന്നെ രക്ഷിച്ചിരിക്കുന്നു, ഞാൻ ദൈവത്തിന് സ്വന്തമാണ്. ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയില്ല. നീ ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കും. നീ അഗ്നിയിലൂടെ കടന്നു പോയാൽ പൊള്ളലേൽക്കുകയില്ല. നദികൾ കടക്കുമ്പോൾ അതിനെ മുക്കിക്കളയുകയില്ല. സമുദ്രത്തിലൂടെ കടന്നു പോയാലും ഓളങ്ങൾ നിന്നെ മുക്കുകയില്ല എന്ന് പറയുന്ന ആ അനുഭവം, ഞാൻ തനിച്ചല്ല, അനാഥനല്ല, ദൈവം എൻ്റെ കൂടെ ഉണ്ട്, ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, സ്വന്തമാക്കിയിരിക്കുന്നു എന്ന ഈ അനുഭവമാണ് മറിയം ഇവിടെ ഏറ്റുപറയുക. ഇത് സകല മനുഷ്യവ്യക്തികൾക്കും പറയാവുന്നൊരു അനുഭവമാണ്. മറിയത്തിൻ്റെ പ്രത്യേകമായ ആ അവസ്ഥയിൽ മാത്രമല്ല, ഓരോ മനുഷ്യവ്യക്തിക്കും പറയാൻ സാധിക്കണം, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഇനി എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം, ഈ ആനന്ദത്തിൻ്റെ അടിസ്ഥാനമെന്ന് അടുത്ത 3 തുടർന്ന് പറയുക. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. നമ്മൾ ഓർക്കണം, ഈ കീർത്തനം പഴയ നിയമത്തിലെ പല കീർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. പ്രത്യേകിച്ചും സാമുവേലിൻ്റെ അമ്മയായ ഹന്ന തൻ്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ, തനിക്കൊരു പുത്രനെ ലഭിച്ചപ്പോൾ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു കീർത്തനമുണ്ട്. സാമുവേലിൻ്റെ 1:2 1-10 വാക്യങ്ങളിൽ ആ കീർത്തനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹന്നായുടെ കീർത്തനവും മറിയത്തിൻ്റെ കീർത്തനവും തമ്മിൽ ഒത്തിരി ബന്ധവും സാമ്യവുമുണ്ട്. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. മറിയം ഒരു പാവപ്പെട്ട ഗ്രാമീണ യുവതിയാണ്. 13-14 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവകന്യക. യഹൂദ സമുദായത്തിൽ, ലോകചരിത്രത്തിൽ എന്തെങ്കിലും പ്രത്യേകത അവകാശപ്പെടാനായിട്ട് അവൾക്കൊന്നുമില്ല. ഏറ്റവും താഴ്ന്ന എളിയ ഒരു ദാസിയായിട്ട് മാത്രമേ അവൾ സ്വയം കാണുന്നുള്ളൂ. ഈ ദാസിയുടെ താഴ്മയെ കർത്താവ് കടാക്ഷിച്ചു. അവളെ പ്രത്യേകമായൊരു ദൗത്യത്തിനു വേണ്ടി തിരഞ്ഞെടുത്തു. 138-ാം നമ്മളിപ്രകാരം വായിക്കും. 138-ാം 6-ാം കർത്താവ് മഹോന്നതനാണെങ്കിലും താണവരെ കടാക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ ദൃഷ്ടികൾ പതിയുന്നത് താഴെയുള്ളവരാണ്, എളിയവരിലേക്കാണ് കർത്താവ് കരുണയോടെ കടന്നു വരുന്നത്. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ഇതൊരു അഹങ്കാരത്തിൻ്റെ പ്രകടനമല്ല. ദൈവം ചെയ്ത വലിയ കാര്യങ്ങൾ, എന്നോട് വലിയ ചെയ്ത കാര്യങ്ങൾ തലമുറകൾ തോറും ആവർത്തിക്കപ്പെടും. ഇതാണ് ഇന്നും ക്രൈസ്തവ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറിയത്തിലൂടെ ദൈവം ചെയ്ത രക്ഷാകര പ്രവൃത്തിയെ ഏറ്റുപറഞ്ഞ് സ്തുതിക്കുന്നു. എലിസബത്ത് അത് പറഞ്ഞു, വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന്. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും, കാരണം ദൈവം ശക്തനായവൻ എന്നിൽ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. തനിക്കൊരു ശിശുവിനെ ലഭിച്ചപ്പോൾ ലയ പാടിയ ഒരു കീർത്തനമുണ്ട്. 30:13 ഇപ്രകാരം പറയും, ഞാൻ ഭാഗ്യവതിയാണ്, സ്ത്രീകൾ എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും. അതുകൊണ്ട് അവൾ അവന് ആഷേർ എന്ന് പേരിട്ടു. തനിക്കൊരു പുത്രനെ കിട്ടിയപ്പോൾ ഭാഗ്യവതി എന്ന് എല്ലാവരും തന്നെ പ്രകീർത്തിക്കും എന്ന് ലയ പറഞ്ഞു. അതിനേക്കാൾ എത്രയോ വലിയ ഭാഗ്യമാണ് ഇവിടെ മറിയം. മറിയത്തെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കാൻ കാരണം ദൈവം അവളെ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തതാണ്. മറിയം ചെയ്ത എന്തെങ്കിലും പ്രത്യേക പുണ്യത്തിൻ്റെ അല്ലെങ്കിൽ യോഗ്യതയുടെ ഫലമായിട്ടല്ല മറിയത്തെ ഭാഗ്യവതി എന്ന് വിളിക്കുക. ഭാഗ്യം, കൃപ, ദൈവത്തിൻ്റെ അനുഗ്രഹം അത് അവൾ സ്വീകരിച്ചതുകൊണ്ടാണ്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ഇപ്പോൾ ദൈവം ചെയ്ത വലിയ കാര്യങ്ങളെ അനുസ്മരിക്കുക മറിയത്തിന് ചെയ്യാൻ അത് മാത്രമേ ഉള്ളൂ. സ്വന്തമായി ഒന്നുമില്ല, ഏറ്റുപറയാനൊരു മഹത്വമില്ല, എടുത്തു കാണിക്കാനായിട്ട് യാതൊന്നും സ്വന്തമായിട്ടില്ല. പക്ഷേ ഇവിടെ മറിയത്തിലൂടെ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അതുതന്നെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാനവും. ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ദൈവം എനിക്ക് വേണ്ടി ചെയ്ത വലിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് ഏറ്റുപറയുകയാണ്. മറിയത്തിലൂടെ ചെയ്ത വലിയ കാര്യങ്ങൾ നമുക്കറിയാം. മനുഷ്യനായി അവതരിക്കുകയാണ് ദൈവത്തിൻ്റെ വചനം. സർവശക്തനായവൻ, ഈ പ്രപഞ്ചത്തിൻ്റെ അധിനാഥനായവൻ മറിയത്തിൻ്റെ ഉദരത്തിൽ ഒരു ശിശുവായി രൂപം കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ദൈവം മറിയത്തെ പ്രത്യേകമായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എളിയ ദാസിയുടെ താഴ്മയെ തൃക്കം പാർത്തുകൊണ്ട് ദൈവം അവളെ പ്രത്യേകമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇതാണ് മറിയത്തിൻ്റെ കീർത്തനത്തിന് അടിസ്ഥാനമായി നിൽക്കുന്നത്. ഇനി അങ്ങോട്ട് രക്ഷാചരിത്രത്തിലേക്ക് കണ്ണോടിക്കുകയാണ് ഈ കീർത്തനം. ദൈവം ഈ ചെയ്തത് ഇന്നും എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. എളിയവരെ തിരഞ്ഞെടുക്കുന്നു വലിയ കാര്യങ്ങൾ ചെയ്യാനായി. ഇസ്രായേലിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ, ലോകചരിത്രം പരിശോധിച്ചാൽ നമ്മളെപ്പോഴും കാണുന്നത് ഇത് തന്നെയാണ്. വലിയവരിലൂടെയല്ല, ചെറിയവരിലൂടെയാണ് ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുന്നത്. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു, ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു, ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി. മൂന്ന് തരത്തിലുള്ള വിപ്ലവാത്മകമായ വ്യതിയാനങ്ങൾ ചരിത്രത്തിൽ സംഭവിക്കുന്നതായി എടുത്തു പറയുകയാണ്. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിക്കുന്നു, വലിയവനാണെന്ന് ഭാവിക്കുന്നവരെ അഹങ്കാരികളെ ചിതറിക്കുന്നു. ധാർമ്മിക തലത്തിലുണ്ടാകുന്ന മാറ്റമാണ്. വലിയവൻ എന്ന് വിചാരിക്കുന്നവനല്ല ദൈവത്തിൻ്റെ മുമ്പിൽ പ്രീതികരമായി തീരുന്നവൻ. വലിയവരിലൂടെയല്ല ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് ഇതിനെക്കുറിച്ച് മനോഹരമായി പറയുന്നുണ്ട്. ഒന്നാം ലേഖനം 1:26-28 വാക്യങ്ങളിൽ, സഹോദരരെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളിയെപ്പറ്റി ചിന്തിക്കുവിൻ. ലൗകിക മാനവദണ്ഡമനുസരിച്ച് നിങ്ങളിൽ ബുദ്ധിമാന്മാർ അധികമില്ല, ശക്തരും കുലീനരും അധികമില്ല. എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു. ശക്തമായവയെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവയെയും നിലവിലുള്ളവയെ നശിപ്പിക്കാൻ ലോകദൃഷ്ടിയ നിസാരങ്ങളായവയെയും അവഗണിക്കപ്പെട്ടവയെയും ഇല്ലായ്മയെ തന്നെ ദൈവം തിരഞ്ഞെടുത്തു. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഇങ്ങനെയാണ്. എളിയവരിലൂടെയാണ് ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുക. മറിയത്തിലൂടെ ചെയ്ത വലിയ കാര്യങ്ങൾ ദൈവം ഇന്നും തുടരുകയാണ്. അഹങ്കാരികളെ കൊണ്ട് ദൈവത്തിന് ഉപകാരമില്ല. അഹങ്കാരം ഞാൻ വലിയവനാണെന്ന് ഭാവിക്കുന്നതിലൂടെ ദൈവത്തിനൊന്നും ചെയ്യാൻ സാധിക്കുകയുമില്ല. ശക്തന്മാരെ സിംഹാസനത്തിൽ മറിച്ചിടുന്ന ദൈവത്തിൻ്റെ ചരിത്രമാണ് നമ്മൾ ലോകത്തിലുടനീളം കാണുക. എത്രയോ സാമ്രാജ്യങ്ങൾ തകർന്നു വീണ ചരിത്രമാണ് ലോകചരിത്രം രേഖപ്പെടുത്തുക. അസീറിയയും ബാബിലോണും പേർഷ്യയും ഗ്രീസും റോമും അവസാനം 1000 വർഷം ദീർഘിക്കുന്ന അവകാശപ്പെട്ട ഹിറ്റ്ലറും തുടർന്നു വന്ന വലിയ സാമ്രാജ്യങ്ങളുമൊക്കെ നിലം പരിശാകുന്ന നമ്മൾ കണ്ടു. എളിയവരെ ഉയർത്തുന്ന ദൈവത്തിൻ്റെ പ്രവർത്തനം ഇന്നും തുടരുകയാണ് ചരിത്രത്തിലൂടെ. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് താഴെയിറക്കി എളിയവരെ ഉയർത്തുന്ന ചിത്രം ഇതാണ് യേശു പിന്നീട് ഒന്ന് പറയുക, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങളുടേതാണ്. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ സംതൃപ്തരാക്കുകയും സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ. യേശു സുവിശേഷ പ്രഘോഷണം ആരംഭിച്ചത് നസ്രത്തിൽ വെച്ചാണെന്ന് ലൂക്ക പിന്നീട് രേഖപ്പെടുത്തും. 4:16 വാക്യങ്ങളിൽ അവിടെ യേശുവിൻ്റെ ഒരു നയപ്രഖ്യാപനം എന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. യേശയുടെ പുസ്തകം 61:1-2 വാക്യങ്ങൾ, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അഭിഷേകം ചെയ്യപ്പെട്ടു എന്ന് അവകാശപ്പെടുന്ന യേശു മറിയത്തിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ ആ അമ്മ ഉരുവിടുന്ന കീർത്തനമാണ് നമ്മളിപ്പോൾ പറയുക, നമ്മളിപ്പോൾ പഠന വിഷയമാക്കുക. ദരിദ്രരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കിയവർ. ഈ കീർത്തനം യേശുവിൻ്റെ പ്രഘോഷണത്തിന് മുഴുവനും രക്തചുരുക്കമാണ്. പിന്നീട് പറയും, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, എന്നാൽ ദൈവരാജ്യം നിങ്ങളുടേതാണ്. ഇപ്പോൾ വിശക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ സംതൃപ്തരാക്കപ്പെടും. ഇതിന് മറുഭാഗമുണ്ട്, സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങളുടെ ആശ്വാസം നിങ്ങൾ പ്രാപിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സംതൃപ്തരായി കഴിയുന്നവരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ വിശക്കും. അപ്പോൾ മറിയത്തിലൂടെ ഉരുവിട്ട ഈ കീർത്തനം, മറിയം ഉരുവിട്ട ഈ കീർത്തനം പിന്നീട് യേശു എടുത്ത് ഒരു നയപ്രഖ്യാപനം എന്ന രീതിയിൽ അവതരിപ്പിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യും. സമ്പന്നരാക്കുന്ന ദൈവം വിശക്കുന്നവരെ സമ്പന്നരാക്കുന്ന, അതേസമയം എല്ലാം തികഞ്ഞു എന്ന് വിചാരിക്കുന്നവരെ വെറും കൈയോടെ പറഞ്ഞുവിടുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ പ്രവർത്തനമാണ് മറിയം തൻ്റെ ജീവിതത്തിൽ കാണുന്നത്. ഇതാണ് ചരിത്രം. ദൈവം രക്ഷ നൽകുന്ന ചരിത്രം. എളിയവരായി അവഗണിക്കപ്പെട്ടവരായി കരുതുന്നവരുടെ അടുക്കിലേക്ക് കടന്നു വന്ന് അവരെ ഉയർത്തുന്ന, അവരിലൂടെ ലോകചരിത്രത്തെ മുന്നോട്ട് നയിക്കുന്ന, അവരിലൂടെ ലോകത്തിന് രക്ഷ നൽകുന്ന ദൈവത്തിൻ്റെ ചരിത്രം. ഇത് ഒരു വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണം കൂടിയാണ്. 54:55 വാക്യങ്ങളിൽ മറിയം തുടർന്ന് പറയും, അബ്രാഹത്തോടും അവർ സന്തതികളോട് ചെയ്ത വാഗ്ദാനം അനുസരിച്ചാണ് സംഭവിച്ചതെന്ന്. ഉൽപ്പത്തി പുസ്തകം 12:2 2-3 വാക്യങ്ങളിലാണ് നമ്മൾ ഈ അനുഗ്രഹം അല്ലെങ്കിൽ വാഗ്ദാനം കാണുന്നത്. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ ജനങ്ങളെല്ലാം അനുഗ്രഹീതമാകും. നിന്നിലൂടെ ഭൂമുഖത്തെ ജനങ്ങളെല്ലാം അനുഗ്രഹീതമാകും എന്ന് പറഞ്ഞ ദൈവം തുടർന്ന് അബ്രാഹാം മകനെ ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിനു ശേഷം ഇപ്രകാരം ആവർത്തിക്കും. ഉൽപ്പത്തി പുസ്തകം 22:16-17 വാക്യങ്ങളിൽ, നീ നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ മടിക്കായ കൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു, ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽത്തിരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. നീ എൻ്റെ വാക്കനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ദൈവം ചെയ്ത വാഗ്ദാനം പൂർത്തിയാക്കിയിരിക്കുന്നു. മറിയത്തെ വിളിക്കുന്നതിലൂടെ, മറിയത്തിൻ്റെ ഉദരത്തിൽ ശിശുവായി ജനിക്കുന്നതിലൂടെ ആ ഒരു വലിയ അനുഭവം യാഥാർത്ഥ്യമാണ് മറിയം ഏറ്റുപറയുക. എളിയവരെ ഉയർത്തുന്ന, ചെറിയവരിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ആ ദൈവത്തിൻ്റെ പ്രവർത്തനമാണ് മറിയം അനുഭവിച്ചറിയുന്നത്. ആരും ഞാൻ അനാഥനാണെന്ന്, ചെറിയവനാണെന്ന് കരുതി ദുഃഖിക്കേണ്ടതില്ല, വിലപിക്കേണ്ടതില്ല. ഏറ്റവും എളിയവരിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് സന്തോഷിക്കുക, ദൈവം കൂടെയുണ്ട്, നിങ്ങളോട് കൂടെയുണ്ട്, എന്നോട് കൂടെയുണ്ട്. ഏറ്റവും എളിയവരിൽ ദൈവം ഇന്ന് പ്രവർത്തിക്കുന്നു. ആ ഒരു അനുഭവം സന്തോഷത്തോടെ നമുക്ക് ഏറ്റുപറയാം. ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് പ്രഘോഷിക്കാം. പരിശുദ്ധ അമ്മയോടുകൂടി, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. കർത്താവായ യേശുവേ, അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ പരിശുദ്ധ അമ്മ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചതുപോലെ ഞങ്ങളെയും സ്തുതിക്കാൻ പ്രാപ്തരാക്കണമേ. ഞങ്ങളുടെ ജീവിതം നിരന്തരമായൊരു സ്തുതി കീർത്തനമാവട്ടെ. എളിയവരിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന അവിടുന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വന്ന് ഞങ്ങൾ വസിച്ചുകൊണ്ട് ഞങ്ങളിലൂടെ പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ ശാന്തിയും സമാധാനവും സന്തോഷവും ഞങ്ങൾ പ്രദാനം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ.